ക്രിസ്തുവിൻ്റെ ഉപമകൾ. എൽ എൻ ജി വൈറ്റ്. ഉപമകളിൽ കൂടെയുള്ള ഉപദേശം. ഈ ലോകത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ തത്വം തന്നെയാണ് ഉപമകളിൽ കൂടെയുള്ള അവൻ്റെ ഉപദേശത്തിലും കാണപ്പെടുന്നത്. അവൻ്റെ ദിവ്യസ്വഭാവത്തോടും ജീവിതത്തോടും നാം പരിചയപ്പെടുന്നതിന് അവൻ നമ്മുടെ പ്രകൃതി ധരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ പാർത്തു. ദിവ്യത്വം മനുഷ്യത്വത്തിൽ കൂടെ വെളിപ്പെട്ടു. അദൃശ്യമായ മഹത്വം ദൃശ്യമായ മനുഷ്യരൂപത്തിൽ പ്രകടമായി. അറിയാവുന്നതിൽ കൂടെ അറിയപ്പെടാത്ത കാര്യങ്ങൾ പഠിക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചു. ഭൗമികമായവയിൽ കൂടെ സ്വർഗീയമായവ വെളിവാക്കപ്പെട്ടു. മനുഷ്യ സാദൃശ്യത്തിൽ ദൈവം പ്രത്യക്ഷനായി. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും അപ്രകാരം തന്നെയായിരുന്നു. അറിയുന്നവയിൽ കൂടെ അറിയാത്തവയെ വിശദീകരിച്ചു. മനുഷ്യർക്ക് വളരെയധികം പരിചയമുണ്ടായിരുന്നവ ഉപയോഗിച്ച് ദിവ്യസത്യങ്ങൾ വെളിപ്പെടുത്തി. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് തിരുവചനം പറയുന്നു. മത്തായി 13:34-35. ആത്മീയമായവയ്ക്ക് മാധ്യമം പ്രകൃതിയിലെ വസ്തുക്കളായിരുന്നു. പ്രകൃതിയും തൻ്റെ കേൾവിക്കാരുടെ ജീവിതാനുഭവങ്ങളും തിരുവചന സത്യങ്ങളോട് അവൻ ബന്ധിപ്പിച്ചു. ഭൗമികമായവയിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉപമകൾ മനുഷ്യനെ ദൈവത്തോടും ഭൂമിയെ സ്വർഗത്തോടും ബന്ധിപ്പിക്കുന്ന സത്യത്തിൻ്റെ ചെങ്ങലയിലെ കണ്ണികളായി ശോഭിക്കുന്നു. ഉപമയിൽ കൂടെ ഉപദേശിച്ചുകൊണ്ട് തൻ്റെ കരത്താൽ മെനയപ്പെട്ടതും അവൻ തന്നെ നൽകിയ ഗുണങ്ങളും ശക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമായ വസ്തുക്കളെ സംബന്ധിച്ച് യേശു സംസാരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ സമ്പൂർണതയിൽ സർവ്വസൃഷ്ടിയും ദൈവത്തിൻ്റെ ചിന്തയുടെ പ്രതിഫലനമായിരുന്നു. ആദാമിനും ഹൗവയ്ക്കും ഏദൻ ഭവനത്തിലെ പ്രകൃതി രമണീയത മുഴുവൻ ദൈവപരിജ്ഞാനത്താൽ നിറയപ്പെട്ടതും ദൈവിക നിർദ്ദേശങ്ങൾ നൽകുന്നതുമായിരുന്നു. കണ്ണുകളോട് സംസാരിക്കുന്ന ജ്ഞാനം ഹൃദയത്തിൽ എത്തിയിരുന്നു. കാരണം പ്രകൃതി ഭംഗിയിൽ കൂടെ അവർ സൃഷ്ടിതാവിനോട് ബന്ധം പുലർത്തിയിരുന്നു. ആ വിശുദ്ധ ദമ്പതിമാർ അത്യുന്നതിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ തന്നെ ദൈവസന്മുഖത്തു നിന്നുള്ള പ്രഭാപൂരം പ്രകൃതിയിൽ നിന്ന് അപ്രത്യക്ഷമായി. പാപത്താൽ മലിനമായ ഭൂമി അന്ധകാരത്തിൽ നിബദിച്ചു. പക്ഷേ അതിൻ്റെ മലിനാവസ്ഥയിലും ഭംഗിയുള്ള പലതും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ പ്രകൃതി പാഠങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടില്ല. ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ പ്രകൃതി ഇന്നും അവളുടെ സൃഷ്ടിതാവിനെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കാം. ഈ പാഠങ്ങൾ ക്രിസ്തുവിൻ്റെ കാലത്ത് ശ്രദ്ധിക്കപ്പെടാതിരുന്നു. സൃഷ്ടിയിൽ കൂടെ മനുഷ്യർ ദൈവത്തെ മനസ്സിലാക്കുന്നത് അവസാനിച്ചു പോയിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപം പ്രകൃതിയുടെ മനോഹര മുഖത്ത് വിരസത വിതച്ചു. ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് പകരം തന്നെ മറച്ചുവെക്കുന്ന തടസ്സങ്ങളായി അവ മാറ്റപ്പെട്ടു പോയിരുന്നു. മനുഷ്യർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അങ്ങനെ അവിശ്വാസികൾ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. 1 Kings 1:25-21. അപ്രകാരം ഇസ്രായേലിൽ ദൈവിക ഉപദേശങ്ങളുടെ സ്ഥാനത്ത് മാനുഷിക ഉപദേശങ്ങൾ കടന്നുവന്നു. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഏൽപ്പിച്ചുകൊടുത്ത പ്രകൃതി വസ്തുക്കൾ മാത്രമല്ല, യാഗശുശ്രൂഷകളും തിരുവചനം പോലും ദൈവത്തെ മറച്ചുപിടിക്കുന്ന ഉപാധികളായി വികലമാക്കിക്കളഞ്ഞു. സത്യത്തെ മറച്ചുകളഞ്ഞവയെ ദൂരീകരിക്കുവാൻ ക്രിസ്തു യജ്ഞിച്ചു. പ്രകൃതിയുടെ മുഖത്തെ മറച്ചുകളഞ്ഞ തിരശീല മാറ്റിക്കൊണ്ട് സർവ്വസൃഷ്ടിയും പ്രതിഫലിപ്പിക്കേണ്ടതായ ആത്മീയ മഹത്വം വെളിപ്പെടുത്തുന്നതിന് അവൻ വന്നു. അവൻ്റെ ഉപദേശങ്ങളിൽ കൂടെ പ്രകൃതി പാഠങ്ങൾക്കും തിരുവചനത്തിനും പുതിയൊരു മാനവും പുതിയൊരു വെളിപ്പാടും കൈവന്നു. യേശു മനോഹരമായ താമരപ്പൂ വിറുത്തെടുത്ത് കുട്ടികളുടെയും യുവാക്കളുടെയും കൈകളിൽ കൊടുത്തു. പിതാവിൻ്റെ സന്മുഖത്തു നിന്നുള്ള സൂര്യകിരണങ്ങൾ പതിച്ചുകൊണ്ടിരുന്ന അവൻ്റെ യൗവന മുഖത്തേക്ക് അവർ ഉറ്റുനോക്കിയപ്പോൾ താൻ ഇപ്രകാരം ഉപദേശിച്ചു: വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ മാധുരമേറിയ ഉറപ്പും പ്രധാനപ്പെട്ട പാഠവും ഇപ്രകാരം നൽകുന്നു: ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. കുട്ടികളോടും യുവാക്കളോടും മാത്രമല്ല, മറ്റെല്ലാവരോടും കൂടെയാണ് അവൻ ഗിരിപ്രഭാഷണത്തിൽ ഈ വാക്കുകൾ ഉര ചെയ്തത്. വിചാരങ്ങളിലും മനോവേദനയിലും മുഴുകി നിരാശയും ദുഃഖവും പൂണ്ടിരുന്ന സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന ജനസഞ്ചയത്തോടവൻ സംസാരിക്കുകയായിരുന്നു. യേശു തുടർന്നു: ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. പിന്നെ അവൻ പുരുഷാരത്തിൻ്റെ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മത്തായി എഴുതിയ സുവിശേഷം 6:28-33 വയലിലെ താമരയ്ക്കും പുല്ലിനും കർത്താവ് തന്നെ കൊടുത്തിരിക്കുന്ന ദൂതനെ ക്രിസ്തു ഇപ്രകാരം വ്യാഖ്യാനിച്ചു: ഓരോ താമരപ്പൂവിലും പുല്ലിൻ്റെ ഓരോ ഇലയിലും നിന്ന് ഈ ദൂത് നാം വായിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വാക്കുകൾ നിശ്ചയമുള്ളതും ദൈവത്തിൽ ആശ്രയം ഉറപ്പിക്കുന്നതുമാണ്. സത്യത്തെ സംബന്ധിച്ചുള്ള ക്രിസ്തുവിന്റെ ദർശനം വിശാലമേറിയതും അവന്റെ ഉപദേശങ്ങൾ ശ്രേഷ്ഠവുമായതിനാൽ സത്യം വിശദീകരിച്ചു കൊടുക്കുന്നതിന് പ്രകൃതിയുടെ ഓരോ മുഖവും ഉപയോഗിച്ചിരിക്കുന്നു. ദിനംതോറും നയനങ്ങൾക്ക് ദൃശ്യമായി ഭവിക്കുന്നതെല്ലാം ആത്മീയ സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പ്രകൃതി മുഴുവൻ ഗുരുവിന്റെ ഉപമകളാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. തങ്ങളെ രക്ഷയ്ക്ക് ജ്ഞാനികളാക്കി തീർക്കുന്ന സത്യം തന്റെ കേൾവിക്കാർ ഗ്രഹിക്കുന്നതിന് ക്രിസ്തു വ്യക്തമായ ഭാഷയിൽ തന്റെ ശുശ്രൂഷയുടെ ആദ്യഘട്ടങ്ങളിൽ സംസാരിച്ചു. എന്നാൽ പല ഹൃദയങ്ങളിലും വേരൂന്നാതെ അവ നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. മത്തായി 13:13-15 വരെയുള്ള വാക്യങ്ങൾ. ജിജ്ഞാസ ഉണർത്തണമെന്ന് യേശു ആഗ്രഹിച്ചു. അശ്രദ്ധരെ ഉണർത്തി ഹൃദയങ്ങളിൽ സത്യം പതിപ്പിക്കുന്നതിന് അവൻ പരിശ്രമിച്ചു. യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല മറ്റു ജനതകളുടെ ഇടയിൽ പോലും ഉപമകളായി പഠിപ്പിക്കുന്നത് ബഹുമാനവും ശ്രദ്ധയും അർഹിക്കുന്നതും പ്രസിദ്ധിയാർജിച്ചതുമായിരുന്നു. പഠിപ്പിക്കുന്നതിന് ഇതിനേക്കാൾ പ്രയോജനപ്രദമായ മറ്റൊരു മാർഗം ഉപയോഗിക്കാനുണ്ടായിരുന്നില്ല. തന്റെ കേൾവിക്കാർ ദൈവിക കാര്യങ്ങൾ അറിയണമെന്നാഗ്രഹിച്ചിരുന്നെങ്കിൽ അവന്റെ വാക്കുകൾ അവർ ഗ്രഹിക്കുമായിരുന്നു. കാരണം ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ അവൻ സദാ സന്നദ്ധനായിരുന്നു. വീണ്ടും പല സത്യങ്ങളും നൽകുവാൻ ക്രിസ്തുവിനുണ്ടായിരുന്നെങ്കിലും അവ സ്വീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ ജനം ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ടും കൂടെ അവൻ ഉപമകളാൽ ഉപദേശിച്ചു. ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെയും പ്രകൃതിയുടെയും ദൃശ്യങ്ങളോട് ബന്ധിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റി ഹൃദയങ്ങളിൽ പതിപ്പിക്കുവാൻ അവൻ ശ്രമിച്ചു. തൻ്റെ പാഠങ്ങൾ വിശദീകരിക്കുന്നതിന് അവൻ ഉപയോഗിച്ച വസ്തുക്കളെ പിന്നീട് അവർ കാണുമ്പോൾ ആ ദിവ്യഗുരുവിൻ്റെ വാക്കുകൾ അവർ ഓർമ്മിച്ചു. പരിശുദ്ധാത്മാവിന് വേണ്ടി തുറന്നുകൊടുത്ത മനസ്സുകളിൽ രക്ഷകന്റെ ഉപദേശങ്ങൾ അധികമധികം വെളിപ്പെട്ടു. മർമ്മങ്ങൾ തെളിവായും ഗ്രഹിക്കാൻ പ്രയാസമേറിയവ വ്യക്തമായും തുറന്നുകിട്ടി. ഓരോ ഹൃദയത്തിലും എത്തിച്ചേരുന്നതിന് പാത തുറന്നുകിട്ടാൻ യേശു ആഗ്രഹിച്ചു. വിവിധങ്ങളായ ചിത്രീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെ അതിൻ്റെ നാനാമുഖങ്ങളിൽ വെളിവാക്കുക മാത്രമല്ല വ്യത്യസ്തരായ കേൾവിക്കാരെ സമീപിക്കുക കൂടി അവൻ ചെയ്തു. തങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടപ്പോൾ അവരുടെ താൽപ്പര്യം വർദ്ധിച്ചു. യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആർക്കും തന്നെ തങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നോ തങ്ങളെ മറന്നുപോയെന്നോ തോന്നിയില്ല. വിനീതനും ഏറ്റവും വലിയ പാപിയും തങ്ങളോട് അനുകമ്പയോടും താൽപ്പര്യത്തോടും കൂടെ സംസാരിക്കുന്ന ശബ്ദം അവൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി. ഉപമകളിൽ കൂടെ പഠിപ്പിക്കുന്നതിന് മറ്റൊരു കാരണം കൂടെ യേശുവിനുണ്ടായിരുന്നു. അവന് ചുറ്റും കൂടി വന്ന പുരുഷാരത്തിൽ തനിക്കെതിരെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് മാത്രമായി വന്നുകൂടിയവരിൽ പുരോഹിതന്മാർ, ഗുരുക്കന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ, ഹെരോദ്യർ, ഭരണാധികാരികൾ, ലൗകികന്മാർ, അത്യാഗ്രഹികൾ, മതഭ്രാന്തന്മാർ എന്നിവരുമുണ്ടായിരുന്നു. ലോകത്തെ തൻ്റെ പിന്നാലെ വലിച്ചുകൊണ്ടു പോകുന്നുവെന്ന് തോന്നിയിരുന്ന അവൻ്റെ നാവിനെ നിശബ്ദമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കുറ്റാരോപണം നടത്തുവാൻ ഓരോ ചുവടിലും ദിനംതോറും ഒറ്റുനോക്കുകാർ പിന്തുടർന്നിരുന്നു. ഈ മനുഷ്യരുടെ പെരുമാറ്റം മനസ്സിലാക്കിയ രക്ഷകൻ തൻ്റെ കാര്യം സൻഹെദ്രിൻ്റെ മുമ്പാകെ കൊണ്ടുവരുന്നതിന് ഒരു കാരണവും ലഭ്യമാകാത്ത വിധം സത്യം പഠിപ്പിച്ചു. ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ദുഷ്ടമനുഷ്യരുടെ കപടനാട്യത്തെ അവൻ ഉപമകളിൽ കൂടെ ശാസിച്ചു. തുളച്ചു ചെല്ലുന്ന തരത്തിലുള്ള സത്യങ്ങളെ അവൻ അലങ്കാര ഭാഷയിൽ അവതരിപ്പിച്ചു. തുറന്ന ഭാഷയിൽ സംസാരിച്ചിരുന്നെങ്കിൽ അവൻ്റെ വാക്കുകൾക്ക് അവർ ചെവി കൊടുക്കുകയില്ലായിരുന്നു. മാത്രമല്ല തൻ്റെ ശുശ്രൂഷയ്ക്ക് അവർ വേഗത്തിൽ അന്ത്യം കുറിക്കുമായിരുന്നു. പുറം തിരിയുമാറാക്കിയ അവൻ്റെ ഒറ്റുകാർ പോലും കർത്താവ് സത്യം വ്യക്തമാക്കുകയും തെറ്റു വെളിപ്പെടുത്തുകയും ഹൃദയപരമാർത്ഥികൾക്ക് അവൻ്റെ ഉപദേശം പ്രയോജനപ്പെടുകയും ചെയ്തു. ദൈവസൃഷ്ടിയിൽ കൂടെ ദിവ്യജ്ഞാനവും നിത്യമായ കൃപയും വെളിപ്പെടുത്തി. പ്രകൃതിയിലും ജീവിതാനുഭവങ്ങളിലും കൂടെ ദൈവത്തെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിച്ചു. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നത് ക്രിസ്തു ചൂണ്ടിക്കാണിച്ചു. Romans 1:20. യഥാർത്ഥമായ ഉന്നത വിദ്യാഭ്യാസം എന്നാൽ എന്താണെന്ന് രക്ഷകൻ തൻ്റെ ഉപമകളിൽ കൂടെ കാണിച്ചിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ അഗാധ സത്യങ്ങളെ ക്രിസ്തു മനുഷ്യന് തുറന്നുകൊടുക്കുമായിരുന്നു. അനേക നൂറ്റാണ്ടുകളുടെ കഠിനാധ്വാനവും പഠനം കൊണ്ടു മാത്രം കണ്ടെത്താമായിരുന്ന മർമ്മങ്ങളെ അവൻ അവർക്ക് വെളിപ്പെടുത്തുമായിരുന്നു. കാലം അതിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ കണ്ടുപിടുത്തങ്ങളെ സഹായിക്കുന്നതും ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതുമായ ശാസ്ത്രീയ രൂപരേഖകളെ അവൻ പ്രസ്താവിക്കുമായിരുന്നു. എന്നാൽ അവൻ അതിന് മുതിർന്നില്ല. ലൗകിക നേട്ടങ്ങൾക്ക് വാതിൽ തുറന്നുകൊണ്ട് മനുഷ്യതൃഷ്ണയെ തൃപ്തിപ്പെടുത്തുന്നതും ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതുമായ ഒന്നും തന്നെ അവൻ പറഞ്ഞില്ല. തൻ്റെ എല്ലാ ഉപദേശങ്ങളിലും ക്രിസ്തു മനുഷ്യ മനസ്സിനെ നിത്യമായ മനസ്സുമായി ബന്ധപ്പെടുത്തി. ദൈവത്തെക്കുറിച്ചും തൻ്റെ വചനത്തെക്കുറിച്ചും തൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമുള്ള മാനുഷിക തത്വങ്ങൾ പഠിക്കുന്നതിന് ക്രിസ്തു ജനത്തെ തിരിച്ചുവിട്ടില്ല. ദൈവവചനത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും ദൈവ നടത്തിപ്പിലും കൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തെ ദർശിക്കുവാൻ അവൻ പഠിപ്പിച്ചു. മാനുഷിക തത്വങ്ങളിൽ ക്രിസ്തു ശ്രദ്ധിച്ചില്ല. എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിനാവശ്യമായതും ദൈവത്തെ അറിയുവാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ വളർത്തുന്നതും നന്മ പ്രവർത്തിക്കുന്നതിനുള്ള അവൻ്റെ യോഗ്യത പ്രോത്സാഹിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ ക്രിസ്തു ശ്രദ്ധ പതിപ്പിച്ചു. ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും നിത്യതയിലെത്തുന്നതിനാവശ്യമായതുമായ സത്യങ്ങളെ അവൻ മനുഷ്യർക്ക് വിവരിച്ചു കൊടുത്തു. ഇസ്രായേലിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയെ നിയന്ത്രിച്ചത് ക്രിസ്തുവായിരുന്നു. ദൈവകൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും സംബന്ധിച്ച് അവൻ ഇപ്രകാരം പറഞ്ഞു: നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ആവർത്തനം 6:7-9. ഈ കൽപ്പന എപ്രകാരം നിറവേറണമെന്ന് തൻ്റെ ഉപദേശങ്ങളിൽ കൂടെ യേശു കാണിച്ചു കൊടുത്തു. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അതിൻ്റെ സൗന്ദര്യവും വിലയും വെളിവാകത്തക്കവണ്ണം എപ്രകാരം പ്രതിപാദിപ്പിക്കാമെന്ന് അവൻ തെളിയിച്ചു. ദൈവം ഇസ്രായേലിനെ തൻ്റെ പ്രത്യേക പ്രതിനിധികളായിരിക്കുവാൻ പരിശീലിപ്പിച്ചപ്പോൾ അവർക്ക് കുന്നുകളിലും താഴ്വരകളിലും വീടുകൾ നൽകി. അവരുടെ കുടുംബജീവിതത്തിലും മതകർമ്മങ്ങളിലും കൂടെ അവരെ പ്രകൃതിയോടും ദൈവവചനത്തോടും നിരന്തര സമ്പർക്കത്തിൽ കൊണ്ടുവന്നു. അതുപോലെ ക്രിസ്തു തടാകക്കരയിലും പർവ്വത സാനുക്കളിലും വയലുകളിലും തോട്ടങ്ങളിലും വെച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട് താൻ ചിത്രീകരിക്കുന്ന പ്രകൃതിയിലെ വസ്തുക്കളെ വീക്ഷിക്കുവാൻ അവർക്ക് അവസരം കൊടുത്തു. ക്രിസ്തുവിൽ നിന്ന് അവർ ഗ്രഹിച്ചതുപോലെ അവൻ്റെ പ്രവൃത്തിയിൽ അവനോടൊത്ത് സഹകരിച്ചുകൊണ്ട് അവർ തങ്ങൾക്ക് ലഭിച്ച അറിവിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നു. അപ്രകാരം സൃഷ്ടിയിൽ കൂടെ നാമം സൃഷ്ടിതാവിനെ പരിചയപ്പെടേണ്ടതാണ്. പ്രകൃതി എന്ന പുസ്തകം അതിശ്രേഷ്ഠമായൊരു പാഠപുസ്തകമാണ്. നഷ്ടപ്പെട്ട ആടിനെ ദൈവസന്നിധിയിൽ തിരികെ കൊണ്ടുവരുന്നതിന് തിരുവചനത്തോടൊപ്പം നാം അതിൽ നിന്നും ദൈവസ്വഭാവത്തെപ്പറ്റിയും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവസൃഷ്ടിയിൽ നിന്ന് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മനസ്സിൽ ബോധ്യം വരുത്തുന്നു. ന്യായവാദത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ബോധ്യമല്ല അത്. ദൈവത്തെ അറിയുവാൻ അസാധ്യമായ വിധം മനസ്സ് ഇരുണ്ടുപോയിട്ടില്ലെങ്കിൽ, അവനെ ദർശിക്കുവാൻ കഴിയാത്ത വിധം കണ്ണ് കുരുടായി തീർന്നിട്ടില്ലെങ്കിൽ, അവൻ്റെ ശബ്ദം കേൾക്കുവാനാകാത്ത വിധം ചെവി അടഞ്ഞുപോയിട്ടില്ലെങ്കിൽ, അതിൻ്റെ ആന്തരിക അർത്ഥം അവർ ഗ്രഹിക്കുകയും തിരുവചനത്തിൻ്റെ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ ഹൃദയത്തിൽ പതിയപ്പെടുകയും ചെയ്യും. പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങളിൽ ലാളിത്യവും പരിശുദ്ധിയും കുടികൊള്ളുന്നതിനാൽ ജീവിതത്തിൻ്റെ ഉയർന്ന മൂല്യങ്ങളിലേക്ക് അത് വ്യക്തികളെ ഉയർത്തുന്നു. ഈ ഉറവിടത്തിൽ നിന്ന് എല്ലാ പഠനങ്ങളും ആരംഭിക്കേണ്ടതാണ്. പ്രകൃതി ഭംഗി മനുഷ്യാത്മാക്കളെ പാപത്തിൽ നിന്നും ലൗകിക ആകർഷണങ്ങളിൽ നിന്നും വിടുവിച്ച് വിശുദ്ധി, സമാധാനം, ദൈവപരിജ്ഞാനം എന്നിവയിലേക്ക് വഴിനടത്തുന്നു. പലപ്പോഴും ശാസ്ത്രമെന്നും തത്വജ്ഞാനമെന്നും തെറ്റായി വിളിക്കപ്പെടുന്ന മാനുഷിക തത്വസംഹിതകളും ഊഹാപോഹങ്ങളും കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സുകൾ നിറയപ്പെടുന്നു. പ്രകൃതിയോടുള്ള ഞെരുങ്ങിയ ബന്ധത്തിൽ അവരെ കൊണ്ടുവരേണ്ടതാണ്. സൃഷ്ടിക്കും ക്രിസ്ത്യാനിത്വത്തിനും ഏക ദൈവമേയുള്ളൂ എന്ന് അവരെ പഠിപ്പിക്കേണ്ടതാണ്. പ്രകൃതിയും ആത്മീയതയും തമ്മിലുള്ള ഐക്യത അവർ മനസ്സിലാക്കണം. അവരുടെ കണ്ണുകൾ കാണുന്നതും അവരുടെ കരങ്ങൾ തൊടുന്നതുമായ എല്ലാറ്റിലും സ്വഭാവ രൂപീകരണത്തിലുള്ള ഓരോ പാഠങ്ങൾ അടങ്ങിയിരിക്കുന്നതായി കാണണം. അപ്രകാരം മാനസിക ശക്തികൾ ബലപ്പെടുകയും സ്വഭാവം അഭിവൃദ്ധി പ്രാപിക്കുകയും ജീവിതമഹത്വം പൂർണ്ണമാവുകയും ചെയ്യും. ക്രിസ്തു ഉപമകളിൽ കൂടെ പഠിപ്പിച്ചതിൻ്റെ താൽപ്പര്യം ശബദിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ അവൻ്റെ കൈകളുടെ പ്രവൃത്തിയിൽ കൂടെ ഗ്രഹിച്ചറിയുന്നതിനു വേണ്ടി തൻ്റെ സൃഷ്ടിപ്പൻ ശക്തിയുടെ സ്മാരകം അവൻ മനുഷ്യർക്ക് കൊടുത്തു. തൻ്റെ സൃഷ്ടിയിൽ കൂടെ സൃഷ്ടിതാവിൻ്റെ മഹത്വം ദർശിക്കുവാൻ ശബത്ത് നമ്മെ സഹായിക്കുന്നു. ഇത് നാം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ട് യേശു തൻ്റെ വിലയേറിയ പാഠങ്ങൾ പ്രകൃതി ഭംഗിയുമായി ബന്ധിപ്പിച്ചു. ദൈവം നമുക്ക് വേണ്ടി പ്രകൃതിയിൽ രചിച്ചിരിക്കുന്ന സന്ദേശം മറ്റു ദിവസങ്ങളിലേക്കാൾ അധികം വിശുദ്ധ സ്വസ്ഥ ദിനത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതാണ്. രക്ഷകന്റെ ഉപമകൾ അവൻ പറഞ്ഞ സ്ഥലങ്ങളായ വയലുകളിലും തോട്ടങ്ങളിലും ആകാശവിധാനത്തിന് കീഴെയും പുൽമേടുകളിലും പുഷ്പങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നാം പഠിക്കേണ്ടതാണ്. പ്രകൃതിയുടെ ഹൃദയവുമായി നാം അടുത്തു വരുന്നതിനനുസരിച്ച് ക്രിസ്തു നമ്മിലുള്ള തൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യമാക്കി തീർക്കുകയും തൻ്റെ സ്നേഹത്തെയും സമാധാനത്തെയും നമ്മുടെ ഹൃദയങ്ങളോട് പ്രസ്താവിക്കുകയും ചെയ്യും. സ്വസ്ഥ ദിനത്തോട് മാത്രമല്ല കഠിനാധ്വാനത്തിൻ്റെ ആഴ്ചയോടും കൂടെ ക്രിസ്തു തൻ്റെ പാഠങ്ങൾ ബന്ധിപ്പിച്ചു. നിലമുഴുകുകയും വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്നവനും താൻ ബുദ്ധി ഉപദേശിച്ചു. നിലമുഴുകുകയും വിത്ത് വിതയ്ക്കുകയും ഭൂമി കിളയ്ക്കുകയും കൊയ്ത്തു നടത്തുകയും ചെയ്യുന്നതിലെല്ലാം കൂടെ അവൻ്റെ ഹൃദയത്തിലെ കൃപയുടെ പ്രവർത്തനം ചിത്രീകരിക്കുന്നത് നമ്മെ അവൻ പഠിപ്പിക്കുന്നു. പ്രയോജനകരമായ ഓരോ അധ്വാനത്തിലും ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ദിവ്യസത്യത്തിൻ്റെ പാഠങ്ങൾ നാം കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദിനംതോറുമുള്ള നമ്മുടെ അധ്വാനത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് നാം ദൈവത്തെ മറക്കുകയില്ല. അതെപ്പോഴും നമ്മുടെ സൃഷ്ടിതാവിനെയും വീണ്ടെടുപ്പുകാരനെയും നമുക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവിക ചിന്ത ഒരു സ്വർണ്ണ നൂല് പോലെ നമ്മുടെ ഭവന താൽപ്പര്യങ്ങളിലും തൊഴിലുകളിലും കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവിക മുഖശോഭ പ്രകൃതിയുടെ മുഖത്ത് നാം ദർശിക്കും. ഓരോ നാളും സ്വർഗീയ സത്യത്തിൻ്റെ പുതിയ പാഠങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കും. തൻ്റെ പരിശുദ്ധിയുടെ സദൃശ്യത്തോട് ഏകീഭവിച്ച് നാം വളരും. അപ്രകാരം നാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. നാം ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കും. യെശയ്യാവ് 54:13, 1 കൊരിന്ത്യർ 7:24.